സൃഷ്ടാവ് ദൈവത്തിന് സ്തുതി. പ്രഭാഷകന്റെ പുസ്തകം 39:12 മുതലുള്ള വാക്യങ്ങൾ. സുചിന്തമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട്. പൂർണ്ണ ചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മൊട്ടിടുവീൻ. കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവീൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവീൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവീൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവീൻ. നിങ്ങളിങ്ങനെ പറയണം: എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങളുണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതോപയോഗത്തിനാണ്. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്, ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും. തിന്മ ശിഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്കു വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം ഇവയാണ്. ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്. കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു. സംഹാര മുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ഹിംസ്ര ജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ. അവിടുത്തെ കൽപ്പനയിലവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്കു ലംഘിക്കുകയില്ല. ആദ്യം മുതൽ തന്നെ ഇത് എനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി. കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവീൻ. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആദത്തിന്റെ സന്തതിയുടെ മേൽ ഭാരമുള്ള മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെ കുറിച്ചാണ്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ, രാജകീയാംഗിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെ ഏവരും, കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു, ചിലപ്പോൾ അതുമില്ല. ഉറക്കത്തിൽ ഉണർന്നിരിക്കുമ്പോഴത്തെ ഇതുപോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു. രക്ഷയോടെ അടുക്കുമ്പോൾ അവൻ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് ഏഴിരട്ടിയും മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ട ദുഷ്ടർക്ക് വേണ്ടിയാണ്. അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും. വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുകുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. പാപികൾ നിശേഷം പരാജയപ്പെടും. ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല. വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനേങ്കാൾ വേഗത്തിൽ പിഴുതെടുക്കാം. കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ധാനധർമ്മം എന്നേക്ക് നിലനിൽക്കുന്നു. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ്. നീതി ലഭിച്ചവനിവരേക്കാൾ ഭാഗ്യവാനാണ്. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത്. നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനേങ്കാൾ വിലമതിക്കപ്പെടുന്നു. വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. ജ്ഞാന തൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ. കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു. ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ. സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ്. സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. ധാനധർമ്മം ഇവയേക്കാൾ സുരക്ഷിതമായ അഭയമാണ്. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടമുണ്ടാവുന്നില്ല. ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല. ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏത് മഹത്വത്തെയെങ്കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത്. ഭിക്ഷാടനത്തേക്കാൾ മരണമാണ് ഭേദം. ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശി അർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല. അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു. ബുദ്ധിമാന് സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും. നിർലജ്ജന്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്. മരണമേ തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര രോചകമാണ്. മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ നീ ഭയപ്പെടേണ്ട. നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്ത്യത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണിത്. അത്യുന്നതന്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? ആയുസ് 10, 100, 1000 വർഷമായിക്കൊള്ളട്ടെ. പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്നെ അനുഭവിക്കുന്നത്. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളെ നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു, ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ പാപിയുടെ പേര് പോലും മാഞ്ഞു പോകും. സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക, 1000 സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ സൽകീർത്തി ശാശ്വതവും. കുഞ്ഞുങ്ങളെ, ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവീൻ. നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും നിഷ്പ്രയോജനമാണ്. വിചിത്തം മറച്ചു വയ്ക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നതിനേക്കാൾ ഭേദമാണ്. അതിനാൽ എന്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല. എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല. ലജ്ജിക്കേണ്ടവയാണ് പിതാവിന്റെയോ മാതാവിന്റെയോ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക. പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക. ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ തെറ്റ് ചെയ്യുക. ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക. സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക. സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുക. ഇവയെല്ലാം ലജ്ജാകരമാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാവുക. ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും പ്രത്യ അഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യന്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക. അവരുടെ കിടക്കയെ സമീപിക്കരുത്. സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക. ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക. പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റേത്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഉടമ്പടി. അപരാധനെ കുറ്റം വിധിക്കുക. പങ്കാളിയും സഹയാത്രിയനുമായി കണക്ക് തീർക്കുക. സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക. കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക. കച്ചവടത്തിൽ ലാഭം നേടുക. കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക. ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. അവിശ്വസ്തയായ ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നതും നന്ന്. അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം. ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ചണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിന്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തന്നെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രയവ. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടുത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം. അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. എല്ലാ വസ്തുക്കളും ജോഡികളായി ധ്വന്നങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല, ഒന്നും മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? തെളിഞ്ഞ ആകാശവിധാന സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്! അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രകോഷിക്കുന്നു. മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിന്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു, ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിലത് ഗതിവേഗം കൂട്ടുന്നു. യഥാസമയ സ്വധർമ്മ അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. പൂർണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാവുന്നു. കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും പരിശുദ്ധന്റെ കൽപ്പനയാൽ അവയഥാസ്ഥാനം നിലകൊള്ളുന്നു. അവ ഒരിക്കലും കണ്ണ് ചിമ്മുന്നില്ല. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ. മനോഹരമായ ശാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതന്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു. തന്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ധ്വലിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലോൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു. തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ടും ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു. വെട്ടുക്കിളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. അതിന്റെ വെണ്മ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരമിതറുന്നു. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകെട്ടയാവുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചിട്ട പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വളരുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാവുന്നു. അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിന്റെയും സാരം ഇതാണ്. അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവീൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവീൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആരവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്കവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്കവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യ മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയേറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആലോചനകളാലും നിയമ പരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാണോ ബാറിക്കുമോർ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതിയുമായ പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തപ്പെട്ടിരിക്കട്ടെ. ഭദ്രാദരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനെ വീണ്ടും ഒരിക്കൽ കൂടി ആരാധിക്കുകയും ആ ദൈവത്തിന്റെ കരുണയുടെ നിഴലിൽ ശരണം പ്രാപിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സജീവമായ നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയെ ഈ ദൈവികമായ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. അത്യാവശ്യമായിട്ട് മറ്റൊരു സ്ഥലത്ത് പോകേണ്ടതുള്ളത് കൊണ്ട് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് പ്രാർത്ഥിച്ചതിനു ശേഷം തിരുമേനി ഇവിടെ വാങ്ങുന്നതാണ് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇസ്രൂർ സംബന്ധിക്കുന്ന ഭദ്രാസനായ വൈദിക ശ്രേഷ്ഠതയും പ്രത്യേകിച്ച് അരമനയില് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്ന വന്ന ഫിലിപ്പസ് സക്രിയാച്ചനെയും സന്തോഷത്തിനോടെ ഉൾപ്പെടെ എല്ലാ വൈദികരെയും ഇസ്രൂഷയിലേക്ക് സ്നേഹാദരവോടി സാധാരിക്കുന്നു. നിരന്തരം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന ഭദ്രാസനത്തിലെ എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ധന്യമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സുവിശേഷ ഗീതത്തിലെ 277-ാമത്തെ ഗീതം സമർപ്പിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. സ്വാഗത യാത്രയിൽ പലപ്പോഴും പൈശാചിക ശക്തിയുമായിട്ടുള്ള പോരാട്ടത്തിൽ നാം അറിയാതെ നമ്മെ വിജയത്തിലേക്ക് നന്മയിലേക്ക് നയിക്കുന്ന സർവശക്തനായ ജീവിതത്തെ ദൈവത്തെ ഓരോ നിമിഷവും തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിന്റെ ദർശനം. ആ ഒരു ദർശനം, ആ ഒരു വെളിച്ചം ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പര്യവസാനം വരെ നേരിടാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനും അങ്ങനെ അതിജീവിച്ച് ദൈവികമായ ജയവും വിജയവും കൈവരിപ്പാൻ തക്കവണ് പരിശുദ്ധാത്മാവിന്റെ കൃപ കൂട്ടായിരിക്കണമേ ആ ഒരു സാധ്യത ഓർപ്പിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. ഇത്രത്തോളം ജയം വന്ന ദൈവത്തിന് സ്തോത്രം.
ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണ തിരുഹിതമ്പോ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണ തിരുഹിതമ്പോ. നിന്നതല്ല ദൈവം നമ്മെ നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാമതിന് സ്തുതി പാല. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടില. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയ കരുതിടണേ ഇനിയും നടത്തട തിരുഹിതമ്പോ ഇനിയും കൃപതോമി കരുതിടണേ ഇനിയും നടത്തട തിരുഹിതമ്പോ സാധ്യതകളോ അസമിച്ചു പോയിടുമ്പോ സോദരങ്ങളോ മാറിയിടുമ്പോ സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ സോദരങ്ങളോ അകന്നങ്ങു മാറിയിടുമ്പോ ദൈവത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ അകലത്തിലും ജയം നൽകുമല്ലോ സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ അകലത്തിലും ജയം നൽകുമല്ലോ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപതോന്നി കരുതിടണേ ഇനിയും നടത്തണ തിരുഹിതമ്പോ ഇനിയും കൃപതോന്നി കരുതിടണേ ഇനിയും നടത്തണ തിരുഹിതമ്പോ ഉയർത്തിൽ നിന്ന് ശത്രുഗണം ബാധിക്കുമ്പോ തകർക്കുന്ന ഭീതിയും മുഴക്കിടുമ്പോ ഉയർത്തില്ലെന്ന് ശത്രുഗണം ബാധിക്കുമ്പോ തകർക്കുന്ന ഭീതിയും മുഴക്കിടുമ്പോ പ്രവൃത്തിയിൽ വലിയ വിനീശുനാഥൻ ൽകും ജയാഘോഷമുയർത്തിടുവ പ്രവൃത്തിയിൽ വലിയ വിനീശുനാഥൻ രൂപ നൽകും ജയാഘോഷമുയർത്തിടുവ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപതോന്നി കരുതിടണേ ഇനിയും നടത്തണ തിരുഹിതമ്പോ ഇനിയും കൃപതോന്നി കരുതിടണേ ഇനിയും നടത്തണ തിരുഹിതമ്പോ
ഹലോ പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധവും
സ്ത്രീ തന്നെ അമ്മേ
തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന അമലവാനായ പരിശുദ്ധൻ പരിശുദ്ധി
ദൈവമായ കർത്താവിനാമത്തിൽ ഒന്നിനും വാഴ്ത്തപ്പെടുന്നു ഉരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തതിനെ പരിശുദ്ധനാകുന്നു. ഞങ്ങളെ കുറിച്ച് നോട്ടണേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തതിനെ പരിശുദ്ധനാകുന്നു. ഞങ്ങളെ കുറിച്ച് നോട്ടണേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾ വീട് കുറിച്ച് കൂട്ടണേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെയുടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
പിതാവേ നിനക്ക് സ്തുതി. അവിളാനടി ആരോട് നിമിഷ രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ?
സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ
രാജ്യമേ പോലെ ഭൂമിയിൽ വാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോ നിങ്ങൾക്ക് ഇടണമേ. ഞങ്ങളുടെ കാടും ക്ഷമിച്ചതുപോലെ പാപവും ക്ഷമിക്കണമേ.
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ കർത്താവിനോട്
ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിയ, നിന്റെ തിരുവിഷ്ടം പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തേണമേ. ഞങ്ങളുടെ സൃഷ്ടാവാകുന്ന മെസ്സിയ, ോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും ഇതിനുമുമ്പാകെ നിന്ന് പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്വത്തിന്റെ ആദ്യന്തമില്ലാത്ത കരുണകളാൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സത്യശരണവും ബലമുള്ള ആശ്രയവും ഞങ്ങളുടെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായി യേശുമിശിക നിനക്ക് തിരുവിഷ്ടമുണ്ടായി. ഞങ്ങളുടെ എളിയ ആത്മജീവനെ നാശത്തിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് തിരുവിഷ്ടമുണ്ടായിട്ട് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരായ ഞങ്ങളുടെ മേൽ തിരുവിഷ്ടമുണ്ടായി. ഞങ്ങളുടെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും ഞങ്ങളെ ശക്തിപ്പെടുത്തിയിരിക്കണമേ. ഉത്തമനും ദയാവാനുമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധിയും മഹത്വവുമുള്ള നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവേ, ശത്രുക്കൾ ഞങ്ങളിൽ ഉളവാക്കുന്ന അന്യവിചാരങ്ങളിൽ നിന്ന് നിന്റെ കരുണയാൽ ഞങ്ങളെ ഒഴിക്കണമേ. അന്യവിചാരങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ പതറിക്കാതെ നിന്റെ കൃപയാൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിനയോളങ്ങളിൽ നിന്ന് നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾ പൂർണ്ണമായി നിന്നിൽ നന്നായിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ ശരണമായ മെസ്സിയ, നിന്റെ സർവകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് നീ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. ദേവനായ കർത്താവേ, ഞങ്ങൾ നിന്നെ ഉറപ്പിക്കുകയും ശത്രുവിനെ അനുസരിക്കുകയും ചെയ്തിട്ടുള്ളത് അല്പമൊന്നുമല്ലെന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഇതാ ഞങ്ങൾ മരിച്ചവരായിരിക്കുന്നു. മനുഷ്യൻ കരുണയില്ലാത്തവനായിരിക്കാതെ അന്യോന്യം കരുണ ചെയ്യണമെന്ന് നീ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് വളരെ കരുണയും ദയവുള്ളവനെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിങ്ങൾ സാധ്യമല്ലാത്തതൊന്നുമില്ലല്ലോ. നീ കരുണയുടെ ഉടയവൻ ആകുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ജഡവും ഞങ്ങളുടെ കരുണയുള്ള കർത്താവേ, ജീവിപ്പാൻ നിവൃത്തിയില്ലാത്തവണ്ണം ഞങ്ങളായി തീർന്നിരിക്കുന്നതിനാൽ നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ. മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളെ കൈക്കൊള്ളണമേ. നിന്നെ അപേക്ഷിച്ച് പറഞ്ഞ ശിമോനോട് നിരപ്പായതുപോലെ ഞങ്ങളോടും നിരപ്പാകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരിശരീരം ഞങ്ങളെ പോഷിപ്പിക്കുകയും നിന്റെ രക്തം ഞങ്ങളെ കുടിപ്പിക്കുകയും നിന്റെ പരിശുദ്ധനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെടുകയും ചെയ്തുവല്ലോ. നീ ഞങ്ങളെ അന്ധകാരത്തിൽ വസിപ്പാൻ വിട്ടുകളയരുതേ. ഞങ്ങൾ നരകാഗ്നിക്ക് ഓഹരിക്കാരായി തീരരുതേ. ദുഷ്ടന്മാരോടുകൂടെ കരുണയില്ലാത്ത ഇത് വേദന ഞങ്ങൾ അനുഭവിക്കുമാറാകരുതേ. എന്നാലോ ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുവിശപ്രകാരം നടന്നിട്ടുള്ള പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.
പ്രിയക ദൈവത്തിന്റെ ബലിതരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ധന്യമാർന്ന ശുശ്രൂഷയിലെ ഭാഗമാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചത് നമുക്ക് സമൂഹമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സമയങ്ങൾ നമ്മളെ കൂടെ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ധന്യമാർന്ന നിമിഷങ്ങളായിട്ട് കണക്കാക്കുകയും ഈ കൂട്ടായ്മ നമുക്ക് ഒരുക്കി തരുന്ന ദൈവിക നന്മയുടെ പൂർണ്ണത കൈവരിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കറിയാം, ലോകം ഇന്ന് പലതരത്തിലുള്ള അസ്വസ്ഥതകളിൽ കൂടി കടന്നു പോകുന്നതായിട്ട് പക്ഷേ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം വായിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെട്ടിരുന്ന രാജ്യങ്ങളിലൊക്കെയും സ്വസ്ഥമായിട്ട് ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിയാതെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുകയും അത് ക്രിസ്ത്യാനികൾ മാത്രമൊന്നുമല്ല വിവിധ തരത്തിലുള്ള ആളുകൾ ഒരുപോലെ കഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഈജിപ്തിലും യൂറോപ്പിലും അതുപോലെ സിറിയയിലും ഒക്കെ അവിടെ ജീവിച്ചിരുന്ന നല്ല മനുഷ്യരൊക്കെയും കടപ്പാട് പോലും ഇല്ലാതെ ഭക്ഷണം കഴിയാതെ അല്ലെങ്കിൽ രണ്ടു കാലം ഉറപ്പിച്ച് നിൽക്കാൻ പോലും കഴിയാതെ പട്ടണം അവരുടെ വീടും ഒക്കെ വിട്ടുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടി പാർക്കുന്ന ചലച്ചിത്രങ്ങളൊക്കെ പതിനായിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ രക്ഷപ്പെട്ട് ഒരഭയത്തിന് വേണ്ടി ഓടുന്ന ചിത്രങ്ങളൊക്കെ ഏറെ സമയത്ത് ഒരുപക്ഷെ പലരൊക്കെ കാണുകയൊക്കെ ഉണ്ടായി. ഒരുപക്ഷെ ഇത് കാണുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ഒരുപാട് തീറി മുറിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരുപാട് ദുഃഖത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് കാഴ്ച, പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാകുമ്പോൾ ഇത് അനുഭവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വീടും നാടും മക്കളെ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലൊക്കെ ഒരുപക്ഷെ ഒരു ചെറിയ ചെറിയ കുട്ടി വെള്ളത്തിൽ മരണപ്പെട്ട് കടലിൽ കരയിലടിഞ്ഞത് ലോകം മുഴുവൻ വളരെ കണ്ണീരിലോടാണ് അത് വീക്ഷിച്ചത്. ഇങ്ങനെയുള്ള ഒരു ഇതിൽ കൂടി ലോകം കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ദൈവം തരുന്ന സ്വസ്ഥതയിൽ നമ്മൾ സന്തോഷിക്കുകയും ആരാധിക്കുകയും മാത്രമൊന്നുമല്ല, ഇതുപോലുള്ള ആളുകളെ കാണുമ്പോൾ അവരുടെ വേദനയോട് നമ്മളും പങ്കാളികളായി തീരുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളൊരു വലിയൊരു ചുമതലയും കടപ്പാടും നമുക്കുണ്ട്. ഈ ഗുണായ്മകളൊക്കെയും നമ്മൾ കൂടുമ്പോൾ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, പക്ഷെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ കുറിച്ച് കൂടുതൽ അവബോധമാവുകയും മറ്റുള്ള പ്രയാസങ്ങൾ കാണുമ്പോൾ എന്റെ പ്രയാസങ്ങൾ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുകയും അതിനൊപ്പം സ്വസ്ഥമായ ജീവിതം നൽകുന്ന ജീവിതം ശ്രദ്ധിക്കുകയും അതുപോലെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വലിയൊരു ആത്മ അവബോധത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടായ്മകളൊക്കെ അനുഗ്രഹമായി തീരുന്നതും അർത്ഥപൂർണമായി തീരുന്നതും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാൻ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ ആരാധന സ്ഥലവുമായി നമ്മൾ ചിന്തിക്കുമ്പോൾ തിങ്കളാഴ്ച 14-ാം തീയതി നമ്മുടെ സ്ലീബ പെരുന്നാൾ ആഘോഷിച്ചു. ഇനി തുടർന്നുള്ള കെന്ത വരെയുള്ള കാലഘട്ടങ്ങൾ സ്ലീബ കാലഘട്ടമായിട്ട് സഭ മൊത്തമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഈ ആരാധനയിലൊക്കെ നമ്മൾ വ്യത്യാസമുണ്ട്. നമ്മൾ ഇതുവരെ പ്രവാഹ നമസ്കാരത്തിൽ പള്ളിയിലൊക്കെ രാവിലെ പോകുന്നവർക്കറിയാം, നമ്മൾ ഇതുവരെ പാടിയിട്ടുള്ളതൊക്കെ കെന്താ നമസ്കാരത്തിന്റെ കെന്തയുടെ പാട്ടുകളായിരുന്നു. ഇനി തുടർന്നുള്ളത് നമ്മൾ പ്രഭാത നമസ്കാരത്തിലൊക്കെ വിശുദ്ധ കുർബാന ദിവസം പ്രഭാത നമസ്കാരത്തിൽ ശ്ലീബായുടെ പാട്ടുകളാണ് നമ്മൾ പാടുന്നത്. ഇത്ര ഇത്തിരി അടയാളങ്ങൾ കൊണ്ട് നമുക്കതിനെ കുരിച്ച് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ്. അതിന്റെ പിന്നിൽ ജീവിതമാകുന്ന യാത്രയിൽ പ്രതിബന്ധങ്ങൾ കടന്നു വരുമ്പോൾ കുരിശിലേക്ക് നോക്കി കഷ്ടതകൾ അതിജീവിക്കുവാനും പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനും, അത് മാത്രമല്ല കാൽവറിയിൽ കർത്താവ് ക്രൂശിതനായ ആ സംഭവം പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ കൂടുതലായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുവാനും ഒക്കെയുള്ള ഒരു ചിന്തയായിട്ട് പിതാക്കന്മാരെ ക്രമീകരിച്ചിരിക്കുന്നു. അവരാത്മീയ അവബോധത്തിലേക്ക് നമ്മുടെ ദിവസങ്ങളെ കൂടുതൽ വിശുദ്ധിയിൽ കാത്തൂഷിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്യ കോരുത് അച്ഛനാണ്. ഒരുപക്ഷെ അച്ഛനെ എല്ലാവർക്കും അറിയാമോന്ന് എനിക്കറിയാൻ പാടില്ല. അച്ഛൻ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. ഏകദേശം 2007 കാലഘട്ടത്തിൽ വൈദികനായി പഠിച്ച് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ 1997 കാലഘട്ടത്തില് സെമിനാറിൽ പഠിച്ച് പൂർത്തിയാക്കി ഇറങ്ങിയ ഒരു അച്ഛനാണ്. ഞാനൊക്കെ കാലഘട്ടത്തിൽ ഞാൻ ഫസ്റ്റ് ഇയർ വരുമ്പോൾ അച്ഛൻ 4th ഇയർ ആയിരുന്നു. അന്ന് മുതൽ നല്ലൊരു ബന്ധം അച്ഛനുമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അച്ഛൻ അമേരിക്കയിൽ വിസിറ്റിങ്ങിന് കടന്നു വന്നു. വരുന്നെന്ന് പറഞ്ഞ ഉടനെ ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെ ശുശ്രൂഷയിൽ തിരുവചന പ്രഘോഷിച്ച് ഞങ്ങളെ ധന്യമാക്കണം ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ അച്ഛനെ സംബോധിക്കുകയും ക്രിസ്തുസമയത്ത് തന്നെ ഇതിൽ അച്ഛനെ പ്രവേശിക്കുകയും ചെയ്തു. ഭദ്രാസനത്തിലെ വിവിധ മേഖലകളിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രസംഗത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു വൈദികനാണ് കുരുദച്ഛന്. അച്ഛനെ വളരെ കൃത്യമായിട്ട് ഈ ഭദ്രാസനത്തിലേക്ക് പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴും അച്ഛൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം കൂടെ പാടിയും അതിനുശേഷം തിരുവചനത്തിൽ പ്രസംഗിക്കുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഗീതം, പക്ഷെ നമുക്ക് വളരെ സുപരിചിതമായ ഗീതമാണ്, എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേക്കുമായി നിരന്തരം നമ്മുടെ വീടുകളിലൊക്കെയും നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ഒരുപക്ഷെ എല്ലാ വിശ്വാസികളും ഹൃദയം മലയാളികളൊക്കെ ഈ ഹൃദയത്തിലേറ്റി പാടുന്ന ഒരു ഗീതമാണ്. പ്രത്യേകിച്ച് സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും കാണുന്നതും കേൾക്കുന്നതും പ്രവർത്തിക്കുന്നതിനും ഒക്കെ പിന്നിൽ ഒരു സ്നേഹത്തിലൂന്നി വേണം എന്നുള്ള ഒരു വലിയ ആഴമായ നന്മയുടെ ചിന്തയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗീതമാണ്, ഒരു പഴയ ഗീതമാണ്. ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം.
എല്ലാമങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നീടണമേ പ്രിയനെ, തീർന്നീടണമേ പ്രിയനെ, തിരുനാമമുയർന്നിടട്ടെ.
അങ്ങേ മഹത്വത്തിനായി സ്നേഹത്തിലൂടെയെല്ലാം കാണുവാ, ദൈവത്തിൽ തന്നെ എല്ലാം ചെയ്യുവാ, സ്നേഹത്തിലൂടെയെല്ലാം കാണുവാ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാ, എന്നിൽ നേ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ, എന്നിൽ നേ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ, എല്ലാ അങ്ങേ മഹത്വത്തിനായി, എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നി തേണമേ പ്രിയനെ. തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനായി, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മനായക നിരന്തരമാ, എന്നിലാത്മദാനങ്ങൾ പകരണമേ, ആത്മനായക നിരന്തരമാ, എന്നിലാത്മദാനങ്ങൾ പകരണമേ, എല്ലാ അങ്ങേ മഹത്വത്തിനായി, എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നി തേണമേ പ്രിയനെ. തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനായി, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ, ഹൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ, അങ്ങേ വായ്വിനായി മാത്രം തീരണമേ, ഹൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ, എല്ലാ അങ്ങേ മഹത്വത്തിനായി, എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നി തേണമേ പ്രിയനെ. തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനായി, വക്രത നിറഞ്ഞ ബാബ ലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ചനോ, വക്രത നിറഞ്ഞ ബാബ ലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ചനോ, നിന്റെ പൊന്നുനാമ മഹത്വത്തിന ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ, നിന്റെ പൊന്നുനാമ മഹത്വത്തിന ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ, എല്ലാ അങ്ങേ മഹത്വത്തിന, എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നി തേണമേ പ്രിയനെ. തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനായി.
തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് അന്നേ കൂറുവചനെ വളരെ സ്നേഹാദരവോടെ
ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ ഇടവകാന പ്രബോധിത ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, നന്ന മറ്റ് വന്യ വൈദിക ശ്രേഷ്ഠരെ, അനുഗ്രഹരമായ ഈ ദേശത്ത് നിങ്ങളോടുകൂടെ ആയിരിക്കാൻ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ ഈ ദേശത്തേക്ക് കടന്നു വരാനുള്ള പ്രധാന കാരണം എന്റെ ഉപ്പാപ്പൻ ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പ കുര്യൻ തോട്ടുപുറം അച്ഛന്റെ ഇളയ മകന്റെ വിവാഹം സംബന്ധിച്ച് ചില കാര്യങ്ങൾക്കായിട്ടാണ് ഞാൻ കടന്നു വന്നത്. രണ്ടു ദിവസമായുള്ളൂ ഞാൻ വന്നിട്ട്. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛന് ഇന്നലെ ടെലിഫോണിലൂടെ ഈ ശുശ്രൂഷയെ കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി. ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഞാൻ സെമിനാരിയിൽ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ വന്നതാണ്. ഒരു വർഷം ഞങ്ങൾക്ക് ഒന്നിച്ച് സെമിനാരിയിലായിരിക്കാനായിട്ട് അവസരം ലഭിച്ചു. അതുപോലെ തന്നെ അഭിമന്യ ലോകമെത്രാപ്പുത്ത് ജോസഫ് സിരിമേനി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറായിട്ട് ഞാനും സെമിനാരിയിൽ ചേർന്നതാണ്. അങ്ങനെ തിരുമേനിയുമായി ഒരു വർഷം ഒന്നിച്ച് സെമിനാരിലായിരിക്കാൻ ഇടയായിട്ടുണ്ട് എന്നുള്ളതും ഈ സന്ദർഭത്തിലെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഈ ടെലിഫോൺ ശുശ്രൂഷ അത് ഏത് മീഡിയകളിലാണെങ്കിലും ദൈവത്തിന്റെ ശുശ്രൂഷയായതിനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. കൂടുതൽ അമുഖ വാക്കുകളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് ദൈവത്തിൽ ശരണപ്പെട്ട് ഞാൻ തിരഞ്ഞെടുത്ത വാക്യം സഭാപ്രസംഗിയുടെ പുസ്തകം 5:1 അതിന്റെ 1 വാക്യമാണ്. സഭാപ്രസംഗി 5:1 ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക. മൂടന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായകയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. സഭാപ്രസംഗി നമുക്കറിയാം പഴയ നിയമ പുസ്തകത്തിൽ പെടുന്ന ഒരു ഭാഗമാണ്. സലോമോന്റെ പുസ്തകമായിട്ടാണത് ഗണിക്കപ്പെടുന്നത്. ഇവിടെ പറയുന്ന അധ്യായത്തിലെ ആദ്യ വാക്യമാണ് ഞാൻ ചിന്തയ്ക്കായിട്ട് ദൈവത്തിൽ ശരണപ്പെട്ട് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ. എന്താണ് ദേവാലയം എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം നമുക്കൊക്കെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട ആരാധനയിൽ വിശ്വസിക്കുന്നവരും അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരുമാണ്. ഇന്ന് കാണുന്ന ദേവാലയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ലോകത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ ഗോത്രപിതാക്കന്മാരൊക്കെ തന്നെ ദൈവത്തെ ആരാധിച്ചു വന്ന ഇടങ്ങളുണ്ട്. അതൊക്കെ ദേവാലയ അനുഭവങ്ങളായിട്ട് അവരെ കണ്ടിരുന്നു. വെറും ഒരു കല്ല് നാട്ടി അതിലെണ്ണയൊഴിച്ച് ആരാധിക്കുന്ന അനുഭവം, തുറന്ന സമാഗമന കൂടാരം, അങ്ങനെ ദേവാലയത്തിന്റെ അനുഭവങ്ങൾ വളർന്നു വന്നു. പുതിയ കാലഘട്ടത്തിലും യേശുക്രിസ്തുവിന് ശേഷം ദേവാലയ യഹൂദ ദേവാലയത്തിന് ശേഷം യേശുക്രിസ്തുവിന്റെ കാലത്തും അതിനുശേഷവും ദേവാലയങ്ങള് വളരെയധികം വികാസം പ്രാപിച്ചു വന്നതാണ്. അപ്പം ദേവാലയം എന്ന് പറയുന്ന ദൈവത്തിന്റെ ഇരിപ്പിട സ്ഥാനമായിട്ടാണ് അന്നും ഇന്നും എന്നും ദൈവമക്കള് കരുതുന്നത്. ദേവാലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് അനേകര് ഓടിയെത്തുന്ന ഒരിടമാണ്. കല്ലിലും തുരുമ്പിലും തൂണിലും ഒക്കെ ദൈവം ഇരിക്കുന്ന, ദൈവം സർവവ്യാപിയാണ് എന്ന് നമുക്കറിയാം. എങ്കിൽ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം പ്രത്യേകമായി ആരാധിപ്പാൻ തക്കവണ്ണം, തിരിച്ചറിയുവാൻ തക്കവണ്ണം ദേവാലയത്തെ കാണുന്ന പാരമ്പര്യവും പശ്ചാത്തലവും നമുക്കുണ്ട്. എന്തിനാണ് ദേവാലയം, എന്താണ് ദേവാലയം നോക്കാം നാം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ എന്തിനാണ് ദേവാലയം എന്ന് ചോദിച്ചാൽ ദൈവത്തെ ആരാധിപ്പാനുള്ള ഇടമാണ്. ദൈവത്തെ ആരാധിപ്പാനായിട്ട് ദേവാലയം അനിവാര്യമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന സമൂഹങ്ങളൊക്കെ ഇന്ന് ഉണ്ട്. എവിടെയും എങ്ങനെയും ഇരുന്ന് ആരാധിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ലയോ എന്ന് ചോദിച്ചാൽ ദൈവം കേൾക്കും. പക്ഷേ നമ്മളുടെ കാഴ്ചപ്പാടിലും പാരമ്പര്യത്തിലും ബലിയിലൂടെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നാം തിരഞ്ഞെടുക്കുന്ന ആലയമാണ് ദേവാലയം. യഹൂദന്മാരുടെ പശ്ചാത്തലത്തിലും അതാ. അവർക്ക് ഒത്തിരി സെനഗോഗുകൾ ഉണ്ടായിരുന്നു ദേശം മുഴുവൻ. പക്ഷേ അവർക്ക് ബലി അർപ്പിക്കാൻ തക്കവണ്ണം അവർക്കൊരു ദേവാലയം ഉണ്ടായിരുന്നുള്ളൂ, യെരുശലേം ദേവാലയം. അവിടെ യേശുക്രിസ്തു ആരാധിച്ചതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ധാരണ വിശുദ്ധ ബൈബിള് നൽകുന്നുമുണ്ട്. അപ്പം ദൈവത്തെ ആരാധിപ്പാൻ, പ്രത്യേകിച്ച് ബലി അർപ്പിച്ച് ആരാധിപ്പാൻ തക്കവണ്ണം ഉള്ള ഇടമാണ് ദേവാലയം എന്ന് നമ്മൾ അറിയാം, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഈ വാക്യത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക എന്ന വളരെ വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് തരുന്നുണ്ട്. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാലിന്റെ സൂക്ഷ്മതയുടെ ആവശ്യം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുക. ദേവാലയം ദൈവത്തിൻ്റെതാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ദൈവം വിശുദ്ധനാണ്. ആ വിശുദ്ധിയുടെ ഇരിപ്പിടമാണ് ദേവാലയം. അവിടേക്ക് കടന്നു പോകുന്നവനും അല്ലെങ്കിൽ കടന്നു ചെല്ലുന്നവനും ആ വിശുദ്ധിയുടെ അനുഭവം പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മൾ കുറവുള്ളവരാണ്, ബലഹീനരാണ്. ബലഹീനർക്കും ദേവാലയത്തിൽ കടന്നു ചെല്ലാം എങ്കിലും ദൈവത്തെ ആരാധിപ്പാനായിട്ട് ബലിയായി യാഗമായി ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് കടന്നു ചെല്ലുന്നത് നമുക്കറിയാം. ബലിവസ്തു അത് ഒരുക്കേണ്ടതിന്റെ ഒരു അനുഭവമുണ്ട്. നമ്മുടെ കാൽ സൂക്ഷിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ നടപടികൾ ശരിയാക്കുക എന്നുള്ളതാണ്. മറിച്ച് ദേവാലയത്തിലൊക്കെ പോകുന്ന വഴിയിലെ കല്ലോ മുള്ളോ ചവിട്ടാതെ തട്ടാതെ പോകണം എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ സർവ അനുഭവങ്ങളെ നമ്മളാലാവും വിധം ക്രമപ്പെടുത്തി ദേവാലയത്തിൽ കടന്നു ചെല്ലണം എന്നാണ് അതുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അർത്ഥമാക്കുന്നത്. ഇനി യാഗം, ആരാണ് യാഗം അർപ്പിക്കേണ്ടത്? അത് ഈ വിശുദ്ധിയുടെ അനുഭവത്തിലൂടെ കടന്നു ചെല്ലുന്നവനാണ്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് പുരോഹിതനും ജനവും ചേർന്നാണ് ഒരു ബലി പൂർത്തീകരിക്കുന്നത്. അവിടെ പുരോഹിതനും ജനവും യഥാർത്ഥത്തിൽ ബലിയായി യാഗമായി ദൈവത്തിന് സമർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥമായ ബലിയായി സമർപ്പിക്കപ്പെടുന്ന അനുഭവത്തിൽ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജനാധി സൂചിപ്പിച്ചതുപോലെ വിശുദ്ധിയുടെ ഒരു തെളിമ, വിശുദ്ധിയുടെ ഒരു അനുഭവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ആ വാക്യത്തിൽ പറയുന്നുണ്ട്, മൂഢന്മാർ യാഗമർപ്പിക്കുന്നതിനേക്കാൾ അടുത്തു ചെന്ന് കേൾക്കുന്നത് നല്ലത്. എന്തുകൊണ്ടാണ് മൂഢന്മാരുടെ യാഗാർപ്പണത്തെ ഈ ഭാഗത്ത് വിലക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്? യാഗം അർപ്പിക്കുന്നത് ജനമാണെങ്കിലും പുരോഹിതനാണെങ്കിലും മഹാപുരോഹിതന്മാരാണെങ്കിലും ദൈവ പരിജ്ഞാനം ആർജിച്ചവരും അതിനെ മനസ്സുള്ളവരും ആകണം. ആ ഭാഗത്തിൽ പറയുന്നുണ്ട്, പരിജ്ഞാനമില്ലാകിയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. ആ വാക്യത്തിന്റെ ഒടുവിൽ പറയുന്നുണ്ട്. അപ്പം പരിജ്ഞാനം എന്ന് പറയുന്നത് ഈ ലോക ജ്ഞാനത്തിന് അപൂർവമായ ഒരനുഭവമാണ്. ഭൗതിക ജ്ഞാനവും ദൈവ പരിജ്ഞാനവും രണ്ടും രണ്ടാണ്. എന്നാൽ അത് ഒന്നിച്ച് കൊണ്ടുപോകുന്നത് ശ്രേഷ്ഠമാണ്. ഭൗതികമായിട്ടുള്ള ജ്ഞാനം, അറിവ്, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ അതിമഹത്തായ ശ്രേഷ്ഠമായത് ദൈവ പരിജ്ഞാനം തന്നെയാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചുള്ളത് ഏറ്റവും ശ്രേഷ്ഠരായിട്ട് നമുക്ക് ഗണിക്കാം. യാഗാർപ്പണത്തിൽ ദൈവ പരിജ്ഞാനത്തിനാണ് മുൻഗണന നൽകേണ്ടത്. എന്നാൽ ബലിയർപ്പണത്തിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള അറിവിനേക്കാൾ ഉപരി അത് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന അനുഭവം ആയതുകൊണ്ട് നമ്മുടെ ഭൗതികമായിട്ടുള്ള അറിവിനേക്കാൾ അപ്പുറമായിട്ട് ദൈവ പരിജ്ഞാനത്തിനാണ് മുൻഗണന നൽകേണ്ടത്. എന്നാൽ ഇന്ന് പലരിലും നിഴലിച്ചു നിൽക്കുന്ന ചിന്ത, ഭൗതിക ജ്ഞാനം പ്രാപിച്ചാൽ അതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളത്. എന്നാൽ ഭൗതിക ജ്ഞാനത്തിന് അപ്പുറമാണ് ദൈവിക ജ്ഞാനം എന്ന തിരിച്ചറിവ് പ്രത്യേകിച്ച് ആരാധിക്കുന്ന ബലിയർപ്പിക്കുന്ന സമൂഹമായി നമുക്ക് ഉണ്ടാകണം. ദൈവത്തിന് പ്രസാദമുള്ള യാഗം അർപ്പിക്കുവാൻ ദൈവിക പരിജ്ഞാനമില്ലാതെ ആത്മീക ജ്ഞാനത്തിൽ മാത്രം അഭിമാനിക്കുന്ന, അഹങ്കരിക്കുന്ന ആർക്കും സാധ്യമല്ല. ദൈവിക പ്രസാദമുള്ള യാഗം അർപ്പിക്കുവാൻ അത് ഉന്നത വിദ്യാഭ്യാസമോ വാക് സാമർഥ്യമോ സമ്പന്നതയുടെ സുരക്ഷിതത്വമോ ഒന്നും ആവശ്യമില്ല. മറിച്ച് നിർമ്മലമായൊരു ഹൃദയവും സൂക്ഷ്മതയുള്ള പാദവും എന്തും സഹിച്ചും ത്യജിച്ചും സ്വയം സമർപ്പിക്കാനുള്ള മനസ്സും മാത്രം മതിയാകും. അപ്പൊ നിർമ്മലമായൊരു ഹൃദയം, സംഘത്തിനക്കാരൻ പ്രത്യേകം പറയുന്നുണ്ട്, നിർമ്മലമായൊരു ഹൃദയം എന്ന് സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ എന്ന. അതുപോലെ സൂക്ഷ്മത, ഈ വാക്യത്തിൽ ഉറപ്പിക്കുന്നത് പോലെ സൂക്ഷ്മതയുള്ള പാഠം, നമ്മുടെ ജീവിതത്തിന്റെ നടപടി, ജീവിതത്തിന്റെ ചര്യകൾ, അത് ഏറ്റവും യോഗ്യമായി തീരുന്നൊരു അനുഭവം നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ എന്തും സഹിക്കുവാനും എന്തും നമ്മുടെ ജീവിതത്തിൽ വലുത് എന്ന് കരുതുന്നത് ത്യജിക്കുവാനും നമ്മളെ തന്നെ സമർപ്പിക്കുവാനുമുള്ള മനസ്സ്, ഇത് ഒരു ആരാധനയുടെ മുഖ്യ അല്ലെങ്കിൽ ബലിയർപ്പണത്തിന്റെ മുഖ്യ ഘടകമാണ്. ഈ അനുഭവത്തിൽ, ഈ മനോഭാവത്തോടും കൂടെ മാത്രം ബലിയർപ്പിച്ചെങ്കിലേ അത് ദൈവത്തിന് പ്രസാദയോഗ്യമായ ബലിയായിട്ട് തീരുകയുള്ളൂ. വിശുദ്ധന്മാര്, നമ്മുടെ പൂർവ്വപിതാക്കന്മാര്, അവർ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചവരും യാഗം അർപ്പിച്ചവരും സ്വയം യാഗമായി ബലിയായി തീർന്നവരുമാണ്. അവർ പലരും ഇന്ന് കാണുന്ന പല ഭൗതിക ജ്ഞാനങ്ങളോ ഉന്നത വിദ്യാഭ്യാസ ഉള്ളവരോ ബഹുസമ്പന്നരോ ഒന്നും ആയിരുന്നില്ല, മറിച്ച് വെറും സാധാരണക്കാരായിരുന്നു. പക്ഷേ ആ സാധാരണത്വത്തിൽ ഒരു അസാധാരണമായ ശക്തിവിശേഷം അവരിലുണ്ടായിരുന്നത് ദൈവബന്ധത്തിലാണ്. അവര് രാത്രികളെ പകലാക്കി അവരുടെ ദാരിദ്ര്യത്തെ ദൈവ സമൃദ്ധിയിൽ, ദൈവത്തിന്റെ ബന്ധത്തിൽ സമ്പന്നമാക്കി അങ്ങനെ ആർജിച്ചെടുത്ത ബലമായിട്ടാണ് അവരെ ആരാധിക്കുക, ആരാധിച്ചിരുന്നത്. അതുകൊണ്ട് ഒത്തിരി വിശുദ്ധന്മാര് ഒക്കെ നമുക്ക് പൂർവിക നമ്മുടെ പിതാക്കന്മാരുടെ ഗണത്തിലൊക്കെ എണ്ണാം. പക്ഷെ ഇന്ന് അത്തരത്തില് വിശുദ്ധി ഉള്ളവര് നന്നേ ചുരുക്കമാണ് എന്ന് നമുക്ക് പരിതപ്പാൻ മാത്രമേ സാധ്യമാകൂ. ഇന്ന് അറിവും സമ്പത്തും ഡിഗ്രികളും ഒക്കെ ഉള്ള ഒത്തിരി ഒത്തിരി അൽമായരും പുരോഹിതരും മഹാപുരോഹിതരും ഒക്കെ ഉണ്ട്. പക്ഷേ പൂർവ്വ പിതാക്കന്മാരുടെ വിശുദ്ധിയോടെ ചേർന്ന് നിൽക്കുവാൻ വന്നു, സ്വയം ത്യജിച്ച്, സ്വയം സമർപ്പിച്ച്, സ്വയം യാഗമായി ആരാധനയായി തീർന്ന അല്ലെങ്കിൽ തീരുവാനായിട്ട് സാധിക്കുന്ന എത്ര പേരുണ്ട് എന്ന് ശാന്തമായി നമ്മൾ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മളുടെ കുറവുകൾ. യാഗം സമർപ്പിക്കുന്നത് ദൈവത്തിനാണെങ്കിലും അതർപ്പിക്കുന്ന വ്യക്തി സ്വയം ത്യജിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനത്തിനായി അത് സമർപ്പിക്കുമ്പോഴാണ് അത് യഥാർത്ഥ യാഗമായിട്ട് തീരുന്നത്. ഇത് പക്ഷെ പലപ്പോഴും നമ്മൾ ആരാധിക്കുന്നതും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നത്, ബലിയിൽ പങ്കാളികളാകുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മുടെ അവലാദികൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ പ്രയാസങ്ങൾ ഒക്കെ മുന്നിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്നാൽ യഥാർത്ഥ ആരാധനയിൽ ഈ ആരാധിക്കുന്ന വ്യക്തിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വലിയ ലക്ഷ്യം ഉണ്ടാകാനായിട്ട് പാടില്ല. മറിച്ച് നമ്മൾ ആരാധിക്കുന്നത്, ബലിയർപ്പിക്കുന്നത് ദൈവത്തിനാണ്, ദൈവത്തിന്റെ മഹത്വത്തിനും അതോടൊപ്പം പൊതുവിന്റെ നന്മയ്ക്കുമായിട്ടുള്ള സമർപ്പണമായിരിക്കണം ആരാധനയുടെ അടിസ്ഥാനം. പക്ഷെ പലപ്പോഴും ആധുനിക ചിന്താഗതി അനുസരിച്ച് അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള ചില കൂട്ടായ്മകളുടെയൊക്കെ ലക്ഷ്യം സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾ നേടുവാൻ മാത്രമായിട്ട് ആരാധനയെ പരിമിതപ്പെടുത്തുന്ന അനുഭവമുണ്ട്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പത്രോസ് ആരാധനയുടെ അടിസ്ഥാനം അതല്ല, അത് ദൈവരാജ്യ ദൈവനാമ മഹത്വത്തിനും പൊതുവിന്റെ നന്മയ്ക്കുമാണ്. യേശുക്രിസ്തുവാണ് നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം. യേശുക്രിസ്തു നമ്മൾ കാണിച്ചു തന്ന ആരാധനയും ഈ അനുഭവത്തിലാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി അവൻ ദൈവമായിരിക്കെ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന, സ്വയം ത്യജിച്ച് സകല പീഡകളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി കാൽവറിയിലെ ക്രൂശിലെ യാഗമായി തീർന്ന ആരാധനയാണ് നമ്മുടെ മുൻപിലുള്ള യേശു ക്രിസ്തു കാണിച്ചു തന്ന, അവൻ നമുക്ക് വരച്ചു കാട്ടിയ ആരാധന എന്നുള്ളത്. ഈ ആരാധനയാണ് നമ്മുടെ ആരാധനയുടെ മാതൃക. മറിച്ച് വട്ടം കൂടിയിരുന്ന് കയ്യടിക്കുന്നതോ അട്ടഹസിക്കുന്നതോ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പുലമ്പുന്നതോ മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ചോദിക്കുന്നതും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതും ഒക്കെ തെറ്റാണ് എന്നുള്ള അർത്ഥത്തിലല്ല അതൊക്കെ ആവശ്യം. പക്ഷേ നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ദൈവനാമ മഹത്വത്തിനും അത് നമ്മളെക്കാൾ ഉപരി മറ്റുള്ളവരുടെ പൊതുവിന്റെ നന്മയ്ക്കുമായിട്ട്. യേശു ക്രിസ്തു കാണിച്ചത് ഞാൻ വീണ്ടും അടിവരയിട്ട് ഒരിക്കലും ഓർമ്മിക്കുക, അവൻ ഈ ഭൂമിയിൽ കടന്നു വന്ന് അവനെല്ലാം സഹിച്ചത്, അവൻ ദൈവപുത്രനായിരിക്കും മനുഷ്യപുത്രനായി തോന്നുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ നമ്മളാകുന്ന ബലഹീനരെ, അന്ധകാരത്തിലിരുന്നവരെ, പാപത്തിന്റെ കുഴിയിൽ വീണ് പോയവരെ കരം പിടിച്ച് ഉയർത്തുവാനായിരുന്നു. അതാണ് യഥാർത്ഥ ആരാധനയുടെ മാർഗം. നമ്മുടെ ആരാധനയുടെ ലക്ഷ്യം അതായിരിക്കണം. ദൈവമനാമ മഹത്വം നമ്മുടെ ഏത് ആരാധനയായാലും, പ്രാർത്ഥനയാണെങ്കിലും കൂട്ടായ്മയാണെങ്കിലും വിശുദ്ധ കുർബാനയാണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ ശബ്ദമോ നമ്മുടെ സ്വരമോ നമ്മുടെ കഴിവോ നമ്മുടെ മുടുക്കോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടേതായിട്ടുള്ള നാം എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ഈഗോയോ അത് വലുതാക്കി കാണുവാനുള്ളതല്ല, മറിച്ച് അതിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുന്ന, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നത് എന്റെ ആവശ്യത്തേക്കാൾ ഈ സമൂഹത്തിന്റെ, ഈ പൊതുവിന്റെ, സഹോദരങ്ങളുടെ, നമ്മുടെ എല്ലാവരുടെയും, മറ്റുള്ളവരുടെ എല്ലാ പൊതു നന്മയ്ക്കായിട്ട്, അവരുടെ അഭിവൃദ്ധിക്കായിട്ട്, അനുഗ്രഹത്തിനായിട്ട് അത് പ്രാർത്ഥിക്കുമ്പോഴാണ് അത് യഥാർത്ഥ ആരാധനയായിട്ട് തീരുക എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർമ്മിക്കട്ടെ. ഈ വേദഭാഗത്ത് മറ്റ് ചിന്തകളിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പൗലോസിലേക്ക് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ മന്ദിരം എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ മന്ദിരം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ദൈവത്തെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ മാമോദിസായിലൂടെ ദൈവത്തിന്റെ അംശികളായി ദൈവത്തിന്റെ സഭയോട് ചേർന്നിട്ടുള്ള എല്ലാ വ്യക്തികളും ദേവാലയങ്ങളാണ് എന്ന ചിന്തയാണ് പൗലോസിലേഖ നമുക്ക് തരുന്നത്. അപ്പൊ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക എന്ന വേദവാക്യം മറ്റൊരു ഡൈമെൻഷൻ നമ്മൾ ചിന്തിക്കുമ്പോൾ, എന്റെ സഹോദരനെ ഞാൻ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ രൂപത്തിന് സാദൃശ്യത സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ഞാൻ സമീപിക്കുമ്പോൾ, അവൻ ദേവാലയമാണ് എന്നുള്ള ബഹുമാനത്തോട് അവനോട് ഇടപെടുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം കാല് അത് നടക്കുവാനുള്ളതാണെങ്കിലും അതുകൊണ്ട് ചവിട്ടുവാൻ, ചവിട്ടി താഴ്ത്തുവാൻ ഒക്കെ ഉള്ള ഒത്തിരി സാധ്യതകളുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സമസിസ്റ്റങ്ങളെ ഒക്കെ നമ്മൾ രാജാവാണ് എന്നുള്ള ചിന്തയിൽ അവരെയൊക്കെ നമ്മളെ കാൽക്കീഴിലാക്കുവാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നമ്മൾ നടത്താറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും അവർ ദേവാലയമാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് നശിക്കുമ്പോൾ അരുതാത്തതൊന്നും അവരോട് പറയുവാനോ അരുതാത്തതൊന്നും അവരോട് ചെയ്യുവാനോ അവരോട് സമീപിക്കാൻ നമുക്ക് സാധ്യമാകുകയില്ല. മറിച്ച് ദേവാലയം വിശുദ്ധമാണ്, ദൈവത്തിന്റെ ഇടമാണ് എന്ന തിരിച്ചറിവ് ഉള്ളതുപോലെ തന്നെ നമ്മളുടെ സഹോദരങ്ങളെ നമ്മൾ സമീപിക്കുമ്പോഴും അവര് നമ്മളെക്കാൾ വിദ്യാഭ്യാസം കൊണ്ട് കുറവാകാം, നമ്മളെ കൊണ്ട് അറിവ് കൊണ്ട് കുറവാകാം, നമ്മളെക്കാൾ ധനികരല്ലായിരിക്കാം, ഏതവസ്ഥയിലായിരുന്നാലും ഇരുവരായിരിക്കാം, പക്ഷേ അവർ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, അവർ ദൈവത്തിന്റെ മന്ദിരമാണ്, അവരിലും ദൈവത്തിന്റെ സാന്നിധ്യം കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ദേവാലയത്തെ കാണുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങളെ കാണുവാനുമായി നമുക്ക് സാധിക്കുന്നു. അത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ്. ഈ വാക്യത്തോടെ നീതി പുലർത്തുന്ന ഒരു ചിന്തയായിട്ട് ഞാനതിനെ ഗണിക്കുകയാണ്. ഈ ലോകത്തിൽ പലപ്പോഴും പരസ്പരം സ്നേഹവും ബഹുമാനവും കൊടുക്കാത്തതാണ് പല പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം. അത് കുടുംബത്തിലാണെങ്കിലും ഇടവുകളിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഈ പരസ്പരമുള്ള ബഹുമാനം കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. പരസ്പരം ബഹുമാനം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു ചിന്തയിലൂടെ കടന്നു പോയാൽ നമുക്ക് സാധിക്കും. ദേവാലയം പോലെയാണ് എന്നെ ഞാൻ കാണുന്ന, എന്നൊക്കെ തൊടാവുന്ന, എന്നെ സമീപസ്ഥനായിരിക്കുന്ന എന്റെ സഹോദരൻ അവൻ ദേവാലയമാണ്. ആ ഒരു വിശുദ്ധി എന്റെ കാല് സൂക്ഷിച്ചുകൊണ്ട്, എന്റെ നാവ് നിയന്ത്രിച്ചുകൊണ്ട്, എന്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അവനെ സമീപിപ്പാൻ, അവനും ഒരു ആരാധന ഇടം ആണ് എന്നുള്ള ചിന്തയോടുകൂടെ അവനോട് ഇടപെടുവാൻ സംസാരിപ്പാൻ എനിക്ക് സാധിച്ചാൽ ലോകത്തിലുള്ള ഇടവകകളിലുള്ള സഭയിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള പല പ്രയാസങ്ങളും പ്രതിസന്ധികളെയും അതിജീവിപ്പാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു വാഗ്ദാനം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഹോം വന്ന് സകല സത്യത്തിൽ നിങ്ങളെ വഴിനടത്തും. ആ ദൈവത്തിൽ സകല സത്യത്തിലും വഴിനടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് തിരുവചനങ്ങളുടെ മർമ്മങ്ങൾ ആഴത്തിൽ അറിഞ്ഞ് അത് മനസ്സിലാക്കി അതോട് അതിന് അനുബന്ധമായ ജീവിതം തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. വാക്യം ഒരിക്കൽ കൂടെ ഓർമ്മിക്കട്ടെ, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ നടപടികളെ കുറിച്ചാണ് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളുടെ ആ ബലിയർപ്പണത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുണ്ട്, അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കട്ടെ, നയിക്കട്ടെ. എല്ലാവരോടുമുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടും ഇതിന്റെ എല്ലാ പ്രവൃത്തികളോടുമുള്ള സ്നേഹം സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇവരൊരു ടെലഫോൺ ശുശ്രൂഷയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നു. ആ സ്ഥലത്തിൽ തന്നിരിക്കുന്ന ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ച ദൈവ വചനം അത് എത്രമാത്രം എഫക്റ്റീവായി എന്നെനിക്ക് യാതൊരു ധാരണയില്ല. എന്തെങ്കിലും കുറവുകളോ ബലഹീനതകളോ ഒക്കെ അതിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ഏവരും സാധനം ക്ഷമിച്ച് എന്നോട് പ്രത്യേകമായിട്ട് പുറത്ത് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ എൻ്റെ ഒന്ന് രണ്ട് മാസത്തോളം ഞാൻ ഇവിടെ ഉണ്ടാകും. ഇവിടെയുള്ള എൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ഞാൻ വന്ന പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ അത് ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ ഈ അനുഗ്രഹത്തോടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇടയാകുക വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അഭിവന്യ തിരുമേനിയോടും എൻ്റെ എല്ലാ ചുമതലക്കാരോടും എല്ലാ വന്യ വൈദികരോടും ഈ എന്നെ കേട്ട എല്ലാവരോടുമുള്ള സ്നേഹ ബഹുമാന ആദരവുകൾ ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
സഭാപ്രസംഗി 5:1 ആധാരമാക്കിക്കൊണ്ട് നടത്തിയ അനുഗ്രഹീതമായ ഈ ധ്യാനം നമ്മുടെ ചിന്തകളെ പ്രത്യേകമായിട്ടും ദേവാലയത്തിന്റെ ആരാധനകളുമായി ബന്ധപ്പെട്ട കർത്തൃ ശുശ്രൂഷയിൽ നാം കാണിക്കേണ്ട ഉത്തരവാദിത്തത്തെപ്പറ്റി അതിന്റെ സീരിയസ്നെസ്സിനെ പറ്റി വളരെ വ്യക്തമായിട്ട് ഒരു ബോധ്യം നമുക്ക് നൽകി എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അച്ഛൻ വളരെ ശാന്തമായിട്ടും വളരെ ഭംഗിയായിട്ടും ഒരു ധ്യാനത്തിന്റെ സ്പിരിറ്റിൽ തന്നെ ഈ വാക്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. കോരിദേശൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ സെമിനാരി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ 1-ാം വർഷ വിദ്യാർത്ഥിയായിട്ട് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ എനിക്ക് അച്ഛനെ പരിചയമാണ്. അച്ഛനോട് വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട കുറിയാക്കൂസ് തോട്ടുപുറം കൊറപ്പിസ്കോപ്പ അച്ഛന്റെ മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത്. ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പൊലീസായുടെ അനുവാദ കൽപ്പനയും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ എന്നെ അയച്ചു തരികയും ചെയ്തു. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ അമേരിക്കയിലുള്ള താമസവും കാര്യങ്ങളും എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ തോട്ടുപുറം അച്ഛന്റെ മകന്റെ വിവാഹ ഉദാശയും അവരുടെ കുടുംബജീവിതവും എല്ലാം അനുഗ്രഹകരമാകുവാൻ്റെ സ്വർണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നാം സൂക്ഷിക്കേണ്ട സംഗതികൾ പ്രധാനമായിട്ടും ശലോമോൻ എടുത്തു പറയുന്ന സംഗതിയുണ്ട്. നമ്മുടെ നടപടികളെ പറ്റിയാണ് പറയുന്നത്. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നടപടികൾ കാലുകൾ സൂക്ഷിക്കുക എന്നുള്ളതിന് അച്ഛൻ പറഞ്ഞല്ലോ, നമ്മുടെ നടപടികൾ, നമ്മുടെ പ്രവൃത്തികൾ, അത് നമ്മൾ സൂക്ഷിക്കുന്നവരാണ് ദേവാലയത്തിൽ ചെന്ന് യാഗമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദേവാലയം, എരിശിലേം ദേവാലയം പണിയുകയും യാഗമർപ്പിക്കുവാൻ തക്കവണ്ണം അതിനെ സജ്ജമാക്കുകയും ചെയ്ത ശലോമോൻ പറയുന്നു, മൂഢന്മാർ യാഗമർപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അവരവിടെ ഇതൊക്കെ കണ്ട് പഠിച്ച് അതിനുശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. മൂഢന്മാർ ചെയ്യുന്നതിനേക്കാൾ, യാഗം അർപ്പിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നതിനേക്കാൾ, അതിൽ സംബന്ധിക്കുന്നതിനേക്കാൾ, പരിജ്ഞാനമില്ലാതെ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ ആഴത്തിൽ പഠിച്ച് ദൈവശാസ്ത്രവും വേദപുസ്തകവും യാഗത്തെ പറ്റിയുള്ള വിഷയങ്ങളൊക്കെ അത് ആഴത്തിൽ പഠിച്ച് അതിനുശേഷം അതിൽ സംബന്ധിക്കുന്നതാണ് നല്ലത് എന്ന് ശലോമോൻ പ്രത്യേകമായിട്ട് ഈ സഭാപ്രസംഗിയിൽ ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 5:1 ആണല്ലോ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പം യാഗം, യാഗത്തിൽ സംബന്ധിക്കുവാൻ നമുക്ക് പരിജ്ഞാനം ആവശ്യമാണ്. നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധമുള്ളതായിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് പഴയ നിയമ കാലഘട്ടം മുതലും പഠിപ്പിക്കുന്ന വിശ്വാസവും സത്യവുമാണ് എന്നുള്ളത് നമ്മളോട്. അതോടൊപ്പം തന്നെ സംഗതി ആണ്, നാം ദേവാലയത്തിലേക്ക് പോയി യാഗമർപ്പിക്കുമ്പോൾ നാം തന്നെ യാഗമായി തീരുന്ന ഒരു പ്രക്രിയയിൽ നാം പങ്കാളിയാകുകയാണ്. നാം തന്നെ യാഗമായി തീരുന്ന, അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പുള്ള ആ പ്രമിയോൻ ചന്ദ്രായിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണ്ടത്. യാഗം അർപ്പിക്കുന്നതിന് മുമ്പുള്ള ഇൻട്രഡക്ടറി പാർട്ടാണ് പ്രമിയോൻ ചന്ദ്രായി ഒക്കെ ചൊല്ലുന്ന അതിന്റെ എവൻഗേലിയോൻ കഴിഞ്ഞ് ഗോസ്പൽ റീഡിംഗ് കഴിഞ്ഞ് വന്ന് പ്രമിയോൻ ചന്ദ്രായി ചൊല്ലുമ്പോ ആ ചന്ദ്രായിൽ നാം ചൊല്ലുന്നതാണ്, ദൈവമേ, യാഗമർപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പറയുകയാണ്, ദൈവമേ ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് അവിടെ വിശുദ്ധ കുർബാന നാം യാഗമായി അർപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുകയാണ്. ദൈവത്തിന് യാഗമായി നമ്മൾ അർപ്പിക്കണമെങ്കിൽ ആ യാഗവസ്തുവിന്റെ പ്രത്യേകത എന്താ? അത് ഊനമില്ലാത്ത കുഞ്ഞാടായിരിക്കണം. യേശു ക്രിസ്തുവിന് എന്തുകൊണ്ടാണ് യാഗമർപ്പിക്കാൻ സാധിച്ചത്? അത് ഇതാ സാക്ഷാൽ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന്റെ കുഞ്ഞാട്, ഊനമില്ലാത്ത കുഞ്ഞാടായിട്ട് യേശു ക്രിസ്തു ആയിരുന്നത് കൊണ്ടാണ് ദൈവത്തിന് യാഗമായിട്ട് അർപ്പിക്കാനായിട്ട് സാധിച്ചത്. നമ്മൾ തന്നെ സ്വീകാര്യയാഗമായിട്ട് നമ്മൾ സമർപ്പിക്കും, സ്വീകാര്യ ബലിയായി നമ്മൾ തന്നെ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും ആ ഒരു ഒരു അനുഭവം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ശലോമോൻ പറയുന്നു, ദേവാലയത്തിൽ യാഗമർപ്പിക്കുവാൻ അല്ലെങ്കിൽ അതിൽ സംബന്ധിക്കുവാനായിട്ട് പോകുന്നവൻ അവന്റെ നടപടികൾ ശുദ്ധമായിരിക്കണം എന്നത്. സത്യത്തിൽ ദൈവത്തെ ബഹുമാനമില്ലാത്തവൻ, ദൈവത്തെ ബഹുമാനിക്കുവാൻ സാധിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ദൈവത്തിന്റെ യാഗത്തിൽ പങ്കാളിയാകുവാൻ സാധിക്കും? അപ്പൊ അത് നമ്മൾ പലപ്പോഴും നമ്മള് ദേവാലയവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചിന്തകളും ഒക്കെ ഒരു ഒരു സോഷ്യലൈസേഷന്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തൻപോരിമ കാണിക്കാനുള്ള ഒരു വേദിയായിട്ടൊക്കെ ദേവാലയം പലപ്പോഴും ആയിത്തീരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് യാഗമല്ലാതെ വരുന്നു. അത് അതുകൊണ്ട് അതിനെപ്പറ്റിയാണ് ഈ സഭാപ്രസംഗി 5-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് വ്യക്തമായിട്ട് പറയുന്നത്. യഹോവയുടെ യാഗം അല്ലെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ യാഗം, ക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെടുന്ന ആ ബലിവേദിയിൽ നാം സംബന്ധിക്കുമ്പോൾ നമ്മുടെ കാലുകൾ ശുദ്ധമായിരിക്കണം അല്ലെങ്കിൽ നടപടികൾ ശുദ്ധമായിരിക്കണം എന്നുള്ളത് ഒരു നല്ല ചിന്ത ഇന്ന് തന്ന ബഹുമാനപ്പെട്ട കോരിതച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 234-ാമത്തെ പേജിലുള്ള കാവേ അറിയില്ലാത്ത എന്നുള്ള ഗീതത്തിന്റെ 5-ാമത്തെ സ്ഥാനത്ത് മുതൽ പാടുക.
വൈരവാടുക്കവനോടും ഉണ്ടാകാത്തൊരു ബ്രഹ്മരമാ ചിത്തമേനിക്കേ
മധ്യസ്ഥക്കായിട്ട് പേര് നൽകിയവരുടെ പേരുകൾ ഓർക്കുന്നു. പ്രേമ്യവാദിസ്വം പ്രാപിച്ചു വരുന്ന രാജ്യ ദൈവസന്നിധി സമർപ്പിക്കാം. അതുപോലെ തന്നെ ചികിത്സയിലായിരിക്കുന്ന പ്രൈസിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതുപോലെ തന്നെ പ്രിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതുപോലെ തന്നെ രൂപേൻ, റോബിൻ, അശ്വിൻ, എലിസബത്ത് ജേക്കബ് കുഞ്ഞുമോൾ എന്നിവരെ ദൈവസന്നിധിയിൽ സാർ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പല കഴിഞ്ഞ ആഴ്ചകളായിട്ട് നാട്ടിൽ 10-22 വയസ്സുള്ള ചെറുപ്പക്കാരൻ വളരെ ദാരുണമായ രീതിയിൽ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അതുപോലെ ചിക്കാഗോ സെന്റ് തോമസ് പള്ളി ഈ കുട്ടി എന്ന് പറയുന്ന ഒരാള് ദൈവസന്നിധിയിൽ യാത്രയായി ക്യാൻസറായിട്ട് ആ വ്യക്തിയും ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റാരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലെ പേരുകളായിട്ട് ഉണ്ടെങ്കിൽ, രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള പേരുകൾ ഉണ്ടെങ്കിൽ അവയെ ഓർക്കാം. അല്ലെങ്കിൽ വാങ്ങിപ്പോയാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കുടുംബാങ്ങൾക്ക് ആ ചോർച്ചയിൽ ഇരിക്കാനായിട്ടും ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പാറയ്ക്കുമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണാർദ്രനായ ദൈവമേ, ഈ അനുഗ്രഹിതമായ മധ്യാഹ്നം ബുധനാഴ്ച മധ്യാഹ്നയാമത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ശിരസ്സോടെ സമർപ്പിക്കുന്നു. തിരുസാന്നിധ്യം കൂടി ഉണ്ടാകണമേ. സ്വർഗീയ ഊർ ഖനാനിലേക്ക് യാത്രയാകുന്ന മോശങ്ങളുടെ സന്നിധി പ്രാർത്ഥിച്ചതുപോലെ ദൈവസാന്നിധ്യം കൂടുതലില്ലെങ്കിൽ ഞങ്ങളെ തനിയായിട്ട് വിട്ടയക്കരുതെന്ന് കൽപ്പി എന്ന് അപേക്ഷിച്ചതുപോലെ ജീവിതമാകുന്ന യാത്രയിൽ ഞങ്ങളെ ഒറ്റയ്ക്ക് വിടുവാൻ തക്കോണം അനുവദിക്കാതെ ഓരോ നിമിഷവും അങ്ങയോടൊപ്പം ആയിരിക്കാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിന്റെ ഓരോ പ്രതിബന്ധങ്ങളും ഓരോ നാഴികളും ഞങ്ങൾ പിന്നിടുമ്പോഴും ഞങ്ങളുടെ ഹൃദയ കണ്ണുകളിലെ തുറക്കുമ്പോൾ ഞങ്ങളോടൊപ്പം അവിടെ നിന്നുള്ള ആഴമായ ദൈവസാന്നിധ്യ വിചാരബോധം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അവിടെ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ആ ശക്തിയിലും ഉയരങ്ങൾ നിലപ്പിക്കുന്ന ബലത്തിലും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെ നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമേ, ഞങ്ങളുടെ കുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കണമേ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയും വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടായാലും ഏക മനസ്സോടുകൂടെ ഞങ്ങൾ നടത്തുന്ന ഈ കൂട്ടായ്മകളൊക്കെയും ഞങ്ങളിൽ അറിഞ്ഞോ അറിയാതെ വന്നുപോയ എല്ലാ പാപങ്ങളെയും കഴുകി ശുദ്ധീകരിക്കപ്പെടുവാനും അങ്ങ് വസിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയപ്രതലം ശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുവാൻ സംഗതിയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധിക്കണമേ. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കുറവുള്ളവരാണെങ്കിലും അപേക്ഷകളെ മാനിക്കാൻ തക്കവണ്ണത്തിൽ മനസ്സറിയണമേ. പ്രത്യേകിച്ച് രോഗികളായിട്ട് പേര് തന്നവരെ വീണ്ടും പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരങ്ങൾ നിലപ്പിക്കുന്ന കരുണയിൽ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെയൊക്കെ വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. രോഗത്തിന്റെ തീവ്രതമായ ഭയാനകതയിലും ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ എല്ലാ ഭയത്തെ മാറ്റി നിർത്തി എല്ലാ രോഗങ്ങളെയും സന്തോഷമാക്കി തീർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മീക ബോധത്തിലേക്ക് ഉള്ള വിചാരങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേകരെ ആശ്വസിപ്പിക്കാൻ വരുമ്പോഴും ഞങ്ങൾക്കൊപ്പം ദൈവമുണ്ടെന്നുള്ള ഒരാഴമായ ബോധ്യം, പ്രകാശം, ചൈതന്യം അവർക്കൊക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. രോഗികളുടെ രോഗം ബാധിച്ചിരുന്ന അവയങ്ങൾക്ക് അവിടെ സ്വസ്ഥത നൽകണമേ. ഞങ്ങളുടെ നോട്ടവും സ്പർശനമൊക്കെ അനേകർക്ക് സൗഖ്യവും ആരോഗ്യവും വീണ്ടെടുത്തതുപോലെ ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചവരും അല്ലാത്തവരുമായ എല്ലാവർക്കും അങ്ങയുടെ സൗഖ്യവും നോട്ടത്തിൽ കൂടി സ്പർശനത്തിൽ കൂടി ആയി തിരുവനന്തപുരം സംഗതിയാക്കണമേ. പ്രത്യേകിച്ച് ഉറ്റവർ നഷ്ടപ്പെട്ട് വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വളരെ ചെറിയ പ്രായത്തിൽ പോലും മക്കളൊക്കെ ഓർപ്പെട്ട് ആഴമായ ഹൃദയത്തിൽ മുറിവേറ്റിരിക്കുന്നവർക്ക് തമ്പുരാനെ അങ്ങയുടെ സ്പർശനം ആ മുറിവുകളെ മുറിവിന്റെ ആഴത്തെ കാണാതെ വണ്ണം അവിടുന്ന് സൗഖ്യപ്പെടുത്തി ശക്തീകരിക്കണമേ. ലോകത്തിൽ ആരൊക്കെ ആശ്വസിപ്പിച്ചാലും ആശ്വാസം അങ്ങ് മാത്രമാണല്ലോ. അങ്ങയിൽ നിൽപ്പിക്കുന്ന ഉയരങ്ങൾ നിൽപ്പിക്കുന്ന ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകത്തില് അനേക ക്രിസ്ത്യാനികൾ വളരെയധികം പീഡനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ വീടും കടപ്പാടവും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അങ്ങ് തുണയും ആശ്രയമാകണമേ. അവരൊക്കെ യഥാസ്ഥാനപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെ വീണ്ടും തിരുവോപാസം സമർപ്പിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തിയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കാനായിട്ട് സ്കൂളിൽ പോകുമ്പോൾ അങ്ങ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി ചിന്തിക്കാനും പഠിക്കാനും പ്രവർത്തിപ്പാനും ഒക്കെ അവരെ സഹായിക്കണമേ. മറ്റു കൂട്ടുകാരൊക്കെയും തെറ്റായ പദങ്ങളിലേക്ക് അവരെ നയിക്കുമ്പോൾ തമ്പുരാനെ നന്മയുടെ പാത തെരഞ്ഞെടുക്കാൻ തക്കവണ്ണമുള്ള ആർജവത്വം അവർക്ക് പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് യുവാക്കന്മാർ യുവാദികളും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന ബലവും ആയുസ്സും ആരോഗ്യവും ഒക്കെ നന്മയോട് ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള തിരിച്ചറിവും വിവേകബുദ്ധിയും നീ അവർക്കൊക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ജീവിതത്തിന്റെ നന്മയെ നശിപ്പിക്കുന്ന ഈ ലോകത്തിന്റെ പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നൊക്കെയും തമ്പുരാനെ എല്ലാവരെയും സംരക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കളെ സഹോദരങ്ങളെ ബന്ധങ്ങൾ കാലം നഷ്ടപ്പെടുന്ന ഈ ലോകത്തിൽ അങ്ങയോട് ചേർന്നുള്ള ജീവിതം ബന്ധത്തിന്റെ ആഴവും സൗന്ദര്യവും കൂടുതൽ കാണിക്കുവാനും അനുഭവിച്ച് ജീവിക്കാൻ തക്കവണ്ണമുള്ള തലങ്ങളിലേക്ക് അവരെയൊക്കെ നയിക്കണമേ. മാതൃകാപരമായ കുടുംബജീവിതം നയിക്കാൻ തക്കവണ്ണം എല്ലാവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും അംഗീകരിക്കാനും കരുതുവാനുമുള്ള ദൈവിക നന്മയുടെ തക്കവണ്ണം ഓരോ മാതാപിതാക്കളെ സഹോദരങ്ങളെ വളരെയാക്കി തീർക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ഇവിടെയും നാട്ടമായിട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കൾക്കും തമ്പുരാനെ അവിടെ നിന്ന് കൂട്ടായിരിക്കണം. പ്രത്യേകിച്ച് ഏകാന്തമായി കഴിയുന്ന മാതാപിതാക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവർക്ക് ബലവും ആശ്വാസവും അതിനൊക്കെ ഒരു വലിയ ആശ്രയത്വം പകരുന്നതായി തിരുവനന്തപുരം സംഗതിയാക്കണമേ. വാർദ്ധക്യത്തിൻ്റെതായ അസ്വസ്ഥതകളിൽ കൂടി കടന്നു പോകുന്നവർക്ക് അവിടുന്ന് ബലമായി നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായെത്തിയിട്ടും അനുയോജ്യരായ പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് നിദാനമാകുന്ന വിധത്തിൽ അവർക്ക് അനുയോജ്യമായ പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അങ്ങയുടെ നോട്ടം മതിയല്ലോ എല്ലാവിധ നന്മകളും അവർക്ക് പ്രദാനം ചെയ്യുക. നന്മയുള്ള സന്താനങ്ങളെ കൊടുത്ത് അവരെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ അവിടുന്ന് നല്ല വഴി തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യവും നല്ല പ്രതിഫലവും മേലധികാരികളും നല്ല സ്നേഹവും ലഭിക്കാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. വീണ്ടും സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ ഓരോ നിമിഷവും നയിക്കുന്ന കൃപയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുന്ന ഈ സഭയ്ക്കുണ്ടാകുന്ന പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നൊക്കെയും അവിടുന്ന് സംരക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ സഭ ലോകത്തിന് തന്നെ ഒരു ചൈതന്യമായി തീരുവാൻ തക്കവണ്ണം അങ്ങയുടെ ശ്രദ്ധയും നോട്ടവും സംരക്ഷണവും ഉണ്ടായിരിക്കണമേ. എവിടെയെങ്കിലും പൈശാചികമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ബലമുള്ള പുജ നീട്ടി അതൊക്കെ നീക്കി സന്തോഷത്തിന്റെ തലങ്ങളിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണ സംഗതിയാക്കണമേ. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാവാതിരിമേനിയും അതുപോലെ തന്നെ എല്ലാ ഇടവക മെത്രാപ്പൊലിത്തമാരെ പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിൽ മെത്രാപ്പൊലിത്തെ രൂപ സമർപ്പിക്കുന്നു. ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളെ നേർവഴിക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ള തിരിച്ചറിവും വിവേകവും വെളിച്ചവും വെട്ടവും ആത്മനിറവും ഒക്കെയും എല്ലാവർക്കും അവിടുന്ന് പ്രധാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭദ്രാസനങ്ങളെ പ്രത്യേകിച്ച് ഭദ്രാസനത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ആ ഭദ്രാസനത്തിന്റെ ചാപ്പലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയും നടക്കുവാനും പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ശ്രദ്ധയും താല്പര്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സഭയുടെ എല്ലാ ആത്മീക സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ പ്രവർത്തിക്കുന്നവരെ പ്രവർത്തകരെയും ശുശ്രൂഷകരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ഘോഷിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ താമസം മറ്റു കാര്യങ്ങളൊക്കെ അനുഗ്രഹമായി തീരുവാനും അനേകർക്ക് പ്രയോജനമുള്ള ഒരു പുരോഹിതനായി കൂടുതലായിട്ട് ആത്മീയ തലത്തിൽ വളരുവാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുത്തെ ബലമുള്ള കാര്യങ്ങളിൽ വീണ്ടും വയ്ക്കുന്നു. ഞങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നോ അവിടെയൊക്കെയും നിന്റെ മക്കളായിട്ടും അവകാശമുള്ള മക്കളായിട്ട് ജീവിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. നന്നുകൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ട് ക്ഷമിക്കണമേ. ഓരോ നിമിഷവും അങ്ങയോട് ചേർന്ന് ജീവിക്കത്തക്കോണമുള്ള ആന്തരിക വെളിച്ചം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെല്ലാം വാങ്ങിപ്പോയവർക്ക് സ്വർഗ്ഗോർഷമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നോ നാളും സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായിട്ട് സമുദ്രമാവാസം ദൈവമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരോട്, ഞങ്ങൾ പ്രത്യേകമായിട്ട് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും എല്ലായ്പ്പോഴും കാര്യമാറാകണമേ.
ധന്യവാദം. ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് സജീവമായ നേതൃത്വം നൽകുന്ന ഭദ്രാസന മാത്ര പോലീസ്, നീ ഒരുപാട് തിരക്കുണ്ടായിരുന്നിട്ടും അതിലും എനിക്ക് വളരെ യാത്ര ചെയ്യേണ്ടതാണ്, എന്നിട്ടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും വേണ്ട ഉപദേശം നൽകി ധന്യവാദം എന്നുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ ശ്രേഷ്ഠമായൊരു ചിന്ത, നമുക്ക് എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട നല്ലൊരു ചിന്ത പകർന്നു തന്ന നന്ദി കൂലിതത്തിനോടുള്ള നന്ദി സ്നേഹം വീണ്ടും അറിയിക്കുന്നു. തുടർന്നും സമയമുള്ളപ്പോഴൊക്കെയും ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ഇതുപോലെ നല്ല ചിന്തകളെ പകർന്നു നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി അച്ഛനുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് അരമനയിൽ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ഫിലിപ്പസച്ചനെയും സന്തോഷത്തിനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഭദ്രാസനത്തിലകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ വിശ്വാസികളെ വീണ്ടും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത മനോജ്, അതുപോലെ തന്നെ വേദവസം വായിച്ച ജോളി, എല്ലാവരെയും വീണ്ടും ദൈവകാരങ്ങൾ ഉറക്കുന്നു, സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.